നമ്മുടെ കുരുത്തക്കേടുകൾക്ക് ചിലപ്പോഴെങ്കിലും നമ്മെ കഠിനമായി ശിക്ഷിക്കുമ്പോഴും നമുക്ക് നൽകുന്ന ശിക്ഷയെ പ്രതി ഉള്ളിൽ കരയുന്നവനാണ് നമ്മുടെ ദൈവം. സ്റ്റെല്ല ബെന്നി എഴുതുന്ന ലേഖനം കർത്താവ് അടിച്ചാൽ ആർക്ക് തടുക്കാനാവും. ചെറുപ്പകാലത്ത് ഞാൻ അല്പം വികൃതിയായിരുന്നു. വല്യമ്മച്ചിയുടെ കൂടെ കൂടി വളരെ ചെറുപ്പത്തിലെ എല്ലാ നോയമ്പുകളും ഞാൻ നോക്കിയിരുന്നു. പ്രാർത്ഥനയും അതുപോലെ മറ്റ് നന്മ പ്രവൃത്തികളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിലും മറുവശത്ത് കുരുത്തക്കേടുകളും കൈവശമുണ്ടായിരുന്നു. അതിലൊരു കുരുത്തക്കേടായിരുന്നു കുളിപ്പിക്കാൻ വിളിച്ചാൽ പോകാതിരിക്കുക, ദേഹത്ത് ഒരു കപ്പ് വെള്ളമൊഴിക്കുമ്പോഴേക്കും പിടിപിടിവെച്ച് ഓടുക. അക്കാലത്തെ എൻ്റെ കുളി കിണറ്റിൻകരയിലെ ഓപ്പണെയറിൽ വെച്ചായിരുന്നു. ആധുനിക സൗകര്യങ്ങൾ പലതുമില്ലാത്ത ഒരു കാലം. നല്ല ആഴമുള്ള കിണറ്റിൽ നിന്നും കപ്പിയും കയറും തൊട്ടിയും കൊണ്ട് വെള്ളം വലിച്ചു കോരി വേണം കുളിക്കാൻ. എൻ്റെ അമ്മച്ചിയാണ് ആ നാളുകളിൽ വൈകുന്നേരങ്ങളിൽ എന്നെ കുളിപ്പിച്ചിരുന്നത്. സ്കൂൾ അധ്യാപികയായിരുന്ന അമ്മച്ചി ആ നാളുകളിൽ വളരെ തിരക്കുള്ള വ്യക്തിയായിരുന്നു. അമ്മച്ചിയുടെ സൂര്യൻ രാവിലെ 4:30 തറവാട്ടിലായിരുന്നു അന്ന് താമസം. വീട്ടിലേക്കുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം പാകം ചെയ്ത് പ്രഭാതഭക്ഷണം കഴിച്ചു കഴിച്ചില്ല എന്ന് വരുത്തി 2 കിലോമീറ്റർ ദൂരെയുള്ള സ്കൂളിലേക്ക് കാൽനടയായി കുന്നും മലയും റബ്ബർ തോട്ടങ്ങളും താണ്ടി ഒരോട്ടമാണ്. കൂട്ടത്തിൽ ഞാനും കാണും. തിരിച്ചു വന്നാൽ ശ്വാസം വിടാതെ പണികൾ തീർത്താലേ 12 മണിയാകുമ്പോഴേക്കും ഒന്ന് തല ചായ്ക്കാൻ പറ്റൂ. അതിനിടയിലാണ് എൻ്റെ മുൻപറഞ്ഞ രീതിയിലുള്ള കുരുത്തക്കേടുകൾ. ഒരു ദിവസം അമ്മച്ചി അലച്ചിലിൻ്റെ ആധിക്യം മൂലം അല്പം മോശം മൂഡിലായിരുന്നു. ഞാനാകട്ടെ കുളിപ്പിക്കാൻ പലവട്ടം വിളിച്ചിട്ട് ചെന്നതുമില്ല. അമ്മച്ചിക്ക് ദേഷ്യം വന്നു. കളിച്ചുകൊണ്ടിരുന്ന എന്നെ വടി കാട്ടി പേടിപ്പിച്ച് കിണറ്റിൻകരയിലെത്തിച്ചു. അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഒരു കപ്പ് വെള്ളം തലയിലൊഴിച്ചപ്പോഴേക്കും ഞാൻ അമ്മച്ചിയുടെ പിടിവിടുവിച്ച് ഓടി. കലി കയറിയ അമ്മച്ചി പുറകെയും ഒരു പറമ്പ് കടന്ന് അടുത്ത പറമ്പിലേക്ക് ഓടി. അമ്മച്ചി പിന്നാലെയും 3-ാമത്തെ പറമ്പിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും അതാ അവിടെ ഒരു കടമ്പ. ആ കടമ്പ കടക്കാനുള്ള സമയ ദൈർഘ്യത്തിൽ ഞാൻ അമ്മച്ചിയുടെ പിടിയിൽപ്പെട്ടു. തൊട്ടടുത്തു കണ്ട ഒരു കാട്ടുചെടി വേരോടെ പിഴുതെടുത്ത് അതുകൊണ്ട് അമ്മച്ചിയുടെ കലി തീരുവോളം തല്ലി. തടുക്കുവാൻ ആരുമുണ്ടായില്ല. കണ്ടുനിന്നവരെല്ലാം അമ്മച്ചിയുടെ പക്ഷത്തായിരുന്നു. അടിക്കുന്നതിനിടയ്ക്ക് പലവട്ടം അമ്മച്ചി ചോദിച്ചു, ഇനി നീ കുളിപ്പിക്കാൻ വിളിക്കുമ്പോൾ ഓടുമോ? അപ്പോഴെല്ലാം ധിക്കാരിയായ എൻ്റെ ഉത്തരം ഞാൻ ഇനിയും ഓടും എന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അടി കൊള്ളേണ്ടി വന്നത്. അവസാനം അടിയുടെ വേദന സഹിക്കാതായപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ഒരിക്കലും ഓടില്ല. അതോടെ അടിയും നിന്നു. അന്ന് രാത്രി ഞാൻ അമ്മച്ചിയോട് വാശി പിടിച്ച് അത്താഴമുണ്ണാതെ കയറിക്കിടന്നു. ഞാനുണ്ണാത്തതിലുള്ള സങ്കടം മൂലം അമ്മച്ചിയും അത്താഴമുണ്ടില്ല. ഞാൻ പയ്യെ മയങ്ങിക്കാണും. കാൽവണ്ണയിൽ വെള്ളത്തുള്ളികൾ വീഴുന്നതറിഞ്ഞ് ഞാൻ ഞെട്ടിയുണർന്നു. നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്നെയും സങ്കടപ്പെടുത്തുന്നതായിരുന്നു. ഒരു കൈയിൽ മണ്ണെണ്ണ വിളക്കും മറുകൈയിൽ മുറിവെണ്ണയുമായി അമ്മച്ചി. എൻ്റെ കാൽവണ്ണയിലെ അടി കൊണ്ട് മുറിഞ്ഞ പാടുകളെ നോക്കി അമ്മച്ചി കരയുകയായിരുന്നു. അടി കൊണ്ട് പൊട്ടിയ എൻ്റെ കാലുകളിൽ അമ്മച്ചി മുറിവെണ്ണ തേച്ച് തടവി. എന്നിട്ടെന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നുമോള് എന്തിനാ വെറുതെ തല്ലുകൊണ്ടത്? അമ്മച്ചിക്ക് എന്തുമാത്രം പണിയാ. അതിനിടയിൽ ഇങ്ങനെ കുരുത്തക്കേട് കളിച്ചാൽ അമ്മച്ചി അടിക്കുകയല്ലാതെ എന്തു ചെയ്യും? ഇനി എൻ്റെ കൊച്ചി ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. ഞാൻ മൂളി, ഇനി ചെയ്യില്ല. ആ മൂളൽ അമ്മച്ചിയുടെ കണ്ണുനീര് കണ്ടിട്ടുള്ള മൂളലായിരുന്നു. പിന്നീട് ഒരിക്കലും കുളിപ്പിക്കാൻ വിളിക്കുമ്പോൾ ഞാൻ ഓടിയിട്ടില്ല. അടി കൊണ്ട ഞാൻ എൻ്റെ തെറ്റ് തിരുത്തി. നമ്മുടെ ദൈവവും ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ കുരുത്തക്കേടുകൾക്ക് ചിലപ്പോഴെങ്കിലും നമ്മെ കഠിനമായി ശിക്ഷിക്കുമ്പോഴും നമുക്ക് നൽകുന്ന ശിക്ഷയെ പ്രതി ഉള്ളിൽ കരയുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മൾ അത്താഴമുണ്ണാതിരുന്നാൽ വേദനിക്കുന്ന രാത്രിയുടെ യാമങ്ങളിൽ കണ്ണുനീരോടെ മുറിവെണ്ണ പുരട്ടി നമ്മുടെ മുറിവുകളിൽ തടവി ആശ്വസിപ്പിക്കുന്ന സ്നേഹവാനാണ് നമ്മുടെ ദൈവം. അവിടെ നിപ്രകാരം പറയുന്നത് കേൾക്കൂ, എഫ്രായിം എൻ്റെ വത്സല പുത്രനല്ലേ, എൻ്റെ പൊന്നോമനക്കുട്ടൻ. അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവൻ്റെ സ്മരണ എന്നിലുദിക്കുന്നു. എൻ്റെ ഹൃദയം അവനു വേണ്ടി തുടിക്കുന്നു. എനിക്കവനോട് നിസ്സീമമായ കരുണ തോന്നുന്നു. ജെറമിയ 31:20. അടികളെയും വടികളെയും തിരിച്ചറിഞ്ഞാൽ നിവൃത്തികേടിൻ്റെ പേരിൽ മാത്രം നമ്മെ തല്ലിയിട്ട് നമ്മുടെ വേദന കണ്ട് കരയുന്ന ഒരു ദൈവത്തെ കണ്ടെത്തുവാൻ കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അവിടുത്തെ കരയിക്കാൻ നമുക്കാവില്ല. മക്കളായ നമ്മുടെ തെറ്റിനെക്കുറിച്ച് ഓർത്തും അതിലൂടെ നമുക്ക് വരാൻ പോകുന്ന നാശത്തെക്കുറിച്ച് ഓർത്തും രഹസ്യത്തിൽ കരയുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഇതാ തിരുവചനങ്ങൾ അത് വ്യക്തമാക്കുന്നു. നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എൻ്റെ ആത്മാവ് കരയും. കർത്താവിൻ്റെ അജഗണത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകയാൽ ഞാൻ ഉള്ളുരുകി കരയും, കണ്ണുനീർ ധാരധാരയായി ഒഴുകും. ജെറമിയ 13:17. പ്രിയജനമായ നമ്മയോർത്തു കരയുന്ന അവിടുത്തെ കണ്ണുനീർ തുടയ്ക്കാൻ ഈ നോമ്പുകാലത്തെങ്കിലും നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ആത്മാർത്ഥമായി ആശിച്ചു പോവുകയാണ്. ഈ വഴി കർത്താവ് നിയോഗിച്ചതു. ഈശോ തൻ്റെ ശിഷ്യഗണത്തോട് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. യോഹന്നാൻ 16:33. ക്രിസ്തുവിനെ പിഞ്ചൊല്ലുന്ന ഒരു ക്രിസ്ത്യാനിക്ക് ലോകത്തിൽ നിന്നും അനേക വിധത്തിലുള്ള ഞെരുക്കങ്ങൾ ഉണ്ടാകുമെന്നത് ഒരു നഗ്ന സത്യമാണ്. എന്നാൽ സഭാമക്കളായ നാം ഇന്ന് കടന്നുപോകുന്ന എല്ലാ ഞെരുക്കങ്ങളും ക്രിസ്തുവിനെ പിഞ്ചെന്നതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ളതാണോ എന്ന് തിരിച്ചറിയേണ്ടത് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. ഇന്ന് നാം ഏറ്റുവാങ്ങുന്ന പല അടികളും കർത്താവ് നമുക്കെതിരെ നിയോഗിച്ച ശിക്ഷയുടെയും ശിക്ഷണത്തിൻ്റെയും വടികളല്ലേ നമുക്ക് നൽകുന്നത് എന്ന് നാം ചികഞ്ഞ് പരിശോധിക്കണം. അതിനാൽ അടികൾ ഏറ്റുവാങ്ങുന്നുവെന്ന് വിലപിക്കുന്ന സഭാമക്കൾ ഇന്ന് തിരിച്ചറിയണം. അടിക്കുന്നവർ ആരു തന്നെയുമാകട്ടെ, ഈ ഏറ്റുവാങ്ങുന്ന അടി കർത്താവിൻ്റെ കയ്യിൽ നിന്നുള്ളതാണോ എന്ന്. കർത്താവാണ് നമ്മെ അടിക്കുന്നതെങ്കിൽ ആർക്കും അത് തടുക്കാനാവുകയുമില്ല. ജനതകൾക്ക് വിട്ട ദൈവം. തന്നിഷ്ടം പ്രവർത്തിച്ച് തങ്ങളെ നയിക്കുന്ന കർത്താവിൻ്റെ നാമത്തെ അശുദ്ധമാക്കി ശാപവഴികളിലൂടെ കൂടെ കൂടെ നടന്ന തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ ചുറ്റുപാടുമുള്ള ജനതകളുടെ കയ്യിൽ വടി കൊടുത്ത് അവരെ കൊണ്ടടിപ്പിച്ച് തിരുത്തുന്ന കരുണാമയനായ ഒരു ദൈവത്തെ പഴയ നിയമഗ്രന്ഥങ്ങളിൽ പലയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. തെറ്റുതിരുത്തി കഴിയുമ്പോൾ കണ്ണുനീരോടെ അവരെ ആശ്വസിപ്പിക്കുകയും വീണ്ടും സ്വീകരിച്ച് തൻ്റെ മാർഗത്തിലൂടെ നയിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ ഒരു കർത്താവാണ് നമുക്കുള്ളത്. ഒരു ചെറിയ ഉദാഹരണം. ഇസ്രായേലിൻ്റെ സ്മാരകമേ, എൻ്റെ ജനമേ, ധൈര്യമായിരിക്കുക. നിങ്ങളെ ജനതകൾക്ക് വിറ്റത് നശിപ്പിക്കാനായിരുന്നില്ല, ദൈവത്തെ കോപിപ്പിച്ചതിനാലാണ് നിങ്ങളെ ശത്രുകരങ്ങളിൽ ഏൽപ്പിച്ചത്. ദൈവത്തിന് പകരം പിശാചുക്കൾക്ക് ബലിയർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സ്രഷ്ടാവിനെ നിങ്ങൾ പ്രകോപിപ്പിച്ചു. നിങ്ങളെ പരിപാലിച്ച നിത്യനായ ദൈവത്തെ നിങ്ങൾ വിസ്മരിച്ചു. നിങ്ങളെ പോറ്റിയ ജെറുസലേമിനെ നിങ്ങൾ വേദനയിലാഴ്ത്തി. ബാറൂക്ക് 4:5-8 വാക്യങ്ങൾ. സഭാമക്കളായ നമ്മളെ കാർന്നു തിന്നാൻ തക്കവണ്ണം നമ്മെ ആക്രമിക്കുന്ന സോഷ്യൽ മീഡിയയെയും വർഗീയവാദികളെയുമെല്ലാം നാം ഇന്ന് കാണുന്നു. പലരുടെയും അടികൾ നാം ഇന്ന് ആവോളം കൊള്ളുന്നുമുണ്ട്. തിരിച്ചടിക്കാൻ സന്നാഹങ്ങൾ ഒരുക്കി അതിനൊരുമ്പിടുന്നതിന് മുൻപ് ഒന്ന് തിരിച്ചറിയണമേ. തൻ്റെ പ്രിയജനമായ ഇസ്രായേലിനെ ജനതകൾക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അവരെ ശിക്ഷയും ശിക്ഷണവും നൽകി തിരികെ കൊണ്ടുവരാൻ ജനതകളുടെ കയ്യിൽ തൻ്റെ വടി കൊടുത്തടിച്ച ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവം തന്നെയാണോ തൻ്റെ പ്രിയജനമായ സഭാമക്കളെയും വടി കൊടുത്തടിപ്പിക്കുന്നത് എന്ന്? ആണെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും തിരിച്ചടിച്ച് രക്ഷപ്പെടാൻ നമുക്കാവില്ല. കാരണം അടിക്കുന്നവനും അടിപ്പിക്കുന്നവനും കർത്താവാണെങ്കിൽ ആ അടിയെ തടുക്കാൻ ആർക്ക് കഴിയും? ഒറ്റ വഴിയേ നമ്മുടെ മുൻപിലുള്ളൂ. നമ്മുടെ മാർഗങ്ങളെയും പ്രവൃത്തികളെയും തിരുത്തിക്കൊണ്ട് ജെറമിയ 7:3, പശ്ചാത്താപ വിവശമായ ഹൃദയത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് തിരികെ വരിക. അപ്പോൾ അവിടുന്ന് തന്നെ നമ്മെ രക്ഷയുടെ തുറമുഖത്തേക്ക് നയിച്ചുകൊള്ളും. സഖറിയ പ്രവാചകനിലൂടെ, അനേക വർഷങ്ങളായി ഞങ്ങൾ ചെയ്തതുപോലെ 5-ാം മാസത്തിൽ വിലാപവും ഉപവാസവും ആചരിക്കണമോ എന്നാരാഞ്ഞ ബഥേൽ നിവാസികൾക്ക് കർത്താവ് സഖറിയ പ്രവാചകനിലൂടെ കനത്ത ഒരു മറുപടിയാണ് നൽകുന്നത്. നമുക്കും അത് ആത്മശോധനയ്ക്കും തിരുത്തലിനും കാരണമാകട്ടെ. നിങ്ങൾ കഴിഞ്ഞ 70 വർഷമായി 5-ാം മാസത്തിലും 7-ാം മാസത്തിലും വിലാപവും ഉപവാസവും ആചരിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നുവോ? നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെയല്ലേ? സത്യസന്ധമായി വിധിക്കുക. സഹോദരർ പരസ്പരം കരുണയും അലിവും കാണിക്കുക. വിധവയെയും അനാഥനെയും പരദേശിയെയും ദരിദ്രനെയും പീഡിപ്പിക്കരുത്. നിങ്ങളിൽ ആരും തൻ്റെ സഹോദരനെതിരെ തിന്മ നിരൂപിക്കരുത്. എന്നാൽ അവർ കൂട്ടാക്കിയില്ല. കേൾക്കാതിരിക്കാൻ ദുശ്ശാഠ്യത്തോടെ ചെവി അടച്ചു കളഞ്ഞു. സൈന്യങ്ങളുടെ കർത്താവ് തൻ്റെ ആത്മാവിനാൽ തൻ്റെ മുൻകാല പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്ത നിയമവും വചനങ്ങളും കേൾക്കാതിരിക്കാൻ അവർ ഹൃദയം കഠിനമാക്കി. അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ക്രോധം അവരുടെ മേൽ പതിച്ചു. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ വിളിച്ചപ്പോൾ അവർ കേട്ടില്ല, അതുപോലെ അവർ വിളിക്കുമ്പോൾ ഞാനും കേൾക്കുകയില്ല. ഞാൻ ചുഴലിക്കാറ്റയച്ച് അവരെ അപരിചിതരായ ജനങ്ങളുടെ ഇടയിൽ ചിതറിച്ചു. സഖറിയ 7:5-14. അതിനാൽ ഈ വലിയ നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ നാം അവിടുത്തെ ഹിതം ആരായുകയും അതിനനുസൃതമായി നമ്മുടെ മാർഗങ്ങളെയും പ്രവൃത്തികളെയും തിരുത്തുകയും ചെയ്യാം. കുരുത്തക്കേടിന് ശിക്ഷയായി എൻ്റെ അമ്മച്ചി എനിക്ക് തന്ന അടികളെ ക്രിസ്തുവിനെ പിഞ്ചെന്നതിൻ്റെ ഭാഗമായ ഞെരുക്കങ്ങളായി ഞാൻ ഭ്രമിച്ചു വശായാൽ എൻ്റെ ജീവിതം ഒരിക്കലും തിരുത്തപ്പെടുകയില്ലായിരുന്നു. അതുപോലെ നമ്മുടെ ദോഷം കൊണ്ട് ഏറ്റുവാങ്ങേണ്ടി വരുന്ന കാരുണ്യവാനായ കർത്താവിൻ്റെ കണ്ണീർ വാർത്തുകൊണ്ടുള്ള അടികളെ ഈ നോമ്പുകാലത്തെങ്കിലും തിരിച്ചറിയുകയും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമ്മെ തന്നെ തിരുത്തുകയും ചെയ്യാം.